രണ്ടു കൊരിന്ത്യർ അതിന്റെ 13 അധ്യായത്തിൽ നിന്ന് നമുക്ക് ഒരു വചനം വായിക്കാം. രണ്ടു കൊരിന്ത്യർ 13 അധ്യായം ഒടുവിലത്തെ അധ്യായമാണ്. അതിന്റെ 5 വാക്യം, നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലേ? നോക്കുക, ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. അത് ഇംഗ്ലീഷിലെ കുറച്ചുകൂടെ വ്യക്തമായിട്ടാണ് പറയുന്നത്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവെന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ. അത് പ്രൂവ് യുവർ സെൽഫ്, അത് നിങ്ങൾ തന്നെ തെളിയിക്കണം. നിങ്ങളെ തന്നെ ശോധന ചെയ്യുകയും എന്നുള്ളതിന് നിങ്ങൾ തന്നെ അത് തെളിയിക്കണം. എന്നിട്ട് നിങ്ങൾ അയോഗ്യരായി തീരുന്നില്ല എന്ന് വരികിൽ യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് കഴിയും. നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആയി പോകുന്നില്ലെങ്കിൽ, അതായത് കൊള്ളരുതാത്തവർ എന്നതിന് നാം വായിക്കുന്നത് ഡിസ്ക്വാളിഫൈഡ്, അതായത് നമ്മൾ ഈ ക്രിസ്തീയ വിശ്വാസത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ക്വാളിഫൈഡ് അല്ലാതായി പോയാൽ, നമ്മൾ യോഗ്യരല്ലാതായി പോയാൽ ക്രിസ്തു നമ്മളില്ല. അതേസമയം നമ്മൾ യോഗ്യരായി പോയാൽ, യോഗ്യരായി നമുക്ക് നിൽക്കാൻ കഴിഞ്ഞാൽ ക്രിസ്തു നമ്മളിലുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാനായിട്ട് കഴിയും എന്നിങ്ങനെയാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. പ്രിയമുള്ളവരെ, വിശ്വാസം എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ വേണ്ട കാര്യങ്ങളാണ് എന്ന് നമുക്കറിയാം. വിശ്വാസം, ഇവിടെ കൊരിന്ത്യർ അവര് വിശ്വാസത്താലാണ് അവരെ രക്ഷ, കർത്താവിനെ രക്ഷകനായിട്ട് നാഥനായിട്ട് സ്വീകരിച്ച് വീണ്ടും ജന്മാനുഭവം പ്രാപിച്ച് അവരെ മുന്നോട്ട് വന്നു. വിശ്വാസത്താലാണ് അവര് ദൈവാനുഭവത്തിന്റെ ഓരോ നാഴികക്കല്ലും തിന്നിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. എന്നാൽ അവരോട് അപ്പോസ്തലനായ പൗലോസ് വീണ്ടും പറയുകയാണ്, നിങ്ങളെ വിശ്വാസത്തിൽ ഇരിക്കുന്നവരെന്ന് നിങ്ങളെ തന്നെ ടെസ്റ്റ് ചെയ്യണം, നിങ്ങളെ തന്നെ ടെസ്റ്റ് ചെയ്യണം. എന്നിട്ട് വിശ്വാസത്തിലുള്ളവർ ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അത് പ്രൂവ് ചെയ്യണം. എങ്ങനെയാണ് അത് തെളിയിക്കാനായിട്ട് ഒക്കുന്നത്? ഇത് രക്ഷിക്കപ്പെട്ടപ്പോഴോ കർത്താവിനെ അറിഞ്ഞപ്പോഴോ ഉള്ള വിശ്വാസമല്ല, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വിശ്വാസത്തിൽ തന്നെയാണോ ഇരിക്കുന്നതെങ്കിൽ നമ്മുടെ ദൈനംദിന നടപ്പിൽ നമ്മളത് തെളിയിക്കണം, അത് പ്രൂവ് ചെയ്യണം, അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾ എന്തായി പോവുകയില്ല, നിങ്ങൾ അയോഗ്യരായി പോവുകയില്ല. അയോഗ്യരായി പോകുന്നില്ലെങ്കിൽ നിങ്ങളിലെ ക്രിസ്തു ഉണ്ട്, നിങ്ങൾക്ക് ധൈര്യത്തോടെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാനായിട്ട് കഴിയും. ഇന്ന് പലപ്പോഴും വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കപ്പെടുന്ന വിഷയം എന്ന് പറയുന്നത് വിശ്വാസമാണ്. പക്ഷെ ഇന്ന് പലരും വിശ്വാസമെന്ന് പ്രസംഗിക്കുമ്പോൾ, വേദികളിൽ ആ കാര്യം മുഴങ്ങുമ്പോൾ, ആ വിശ്വാസം ഒരു വിടുതല് കിട്ടുമ്പോഴാണ് ആ വിശ്വാസത്തിന്റെ റിസൾട്ട് എന്നുള്ള നിലയിലാണ് അത് ഘോഷിക്കപ്പെടുന്നത്. ഒരു നമ്മൾ കടന്നു പോകുന്ന ഒരു പ്രയാസത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ നമുക്ക് ഒരു വിടുതൽ, അതിൽ നിന്ന് കഷ്ടത്തിൽ നിന്ന് ഒരു മോചനം, അതിൽ നിന്ന് ഒരു ഡെലിവറൻസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ വിശ്വാസം എന്ത് ചെയ്തു? പ്രൂവ് ചെയ്യപ്പെട്ടു എന്നുള്ള നിലയിലാണ് പലരും ഇന്ന് പ്രസംഗിക്കുന്നത്. അങ്ങനെയാണോ ദൈവവചനത്തോടെ അടുത്ത് വരുമ്പോ? പ്രിയമുള്ളവരെ, വിശ്വാസം അത് ഒരു വിടുതലിന് വേണ്ടിയുള്ള ഒരു വിശ്വാസം ആ നിലയിൽ ഇന്ന് ഘോഷിക്കപ്പെടും. അങ്ങനെയുള്ളപ്പോൾ ഇനിയും ആളുകളൊക്കെ തങ്ങളുടെ കഷ്ടങ്ങളിലും തങ്ങളുടെ പ്രയാസങ്ങളിലും കർത്താവേ അതിനായിട്ടൊരു വിടുതൽ ഉണ്ടാകണം, വിശ്വാസത്തിൽ അത് ക്ലെയിം ചെയ്താൽ അത് അങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞ് അതിനായിട്ട് ധാരാളം വാഗ്ദാനങ്ങൾ ബൈബിളിലുള്ളത് ആ വാഗ്ദാനങ്ങളെയും മുറുകെ പിടിക്കും. ആ വാഗ്ദാനങ്ങളെയും മുറുകെ പിടിച്ച് തങ്ങൾ വിശ്വാസത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ കാര്യത്തിൽ ഒരു വിടുതലുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു ഓട്ടം പോലാണ്, അതായത് ഒരു ബാറ്റൻ കയ്യിൽ വാങ്ങി ഒരിടത്തു നിന്ന് ഓടി മറ്റിടത്ത് കൊണ്ട് എത്തിക്കുന്നത് പോലെ കുറച്ച് വാഗ്ദാനങ്ങളൊക്കെ ഇങ്ങനെ പിടിച്ചോണ്ട്, വാഗ്ദാനങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് ഓടുക. ഓടി ഒടുവിൽ അവിടെ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ ആ പ്രശ്നത്തിൽ ഒരു പരിഹാരം ലഭിക്കാതെ പോയാലോ? ലഭിക്കാതെ പോയാൽ അന്നേരം ഇവരെല്ലാം കൂടെ പറയും, ഓ നിനക്ക് വേണ്ട പോലെ ഒരു വിശ്വാസം ഇല്ലായിരുന്നു, നിന്റെ വിശ്വാസം വേണ്ടതുപോലെ സജീവമായ ഒരു വിശ്വാസം അല്ലായിരുന്നു. അതുകൊണ്ടാണ് ആ വിടുതല് ഉണ്ടാകാതെ പോയത്. അല്ലെങ്കിൽ ഓടിക്കഴിഞ്ഞ് ഓ അവസാനം ഫിനിഷിംഗ് ലൈനിൽ എത്തുമ്പോ ചിലർക്ക് മെഡല് നിഷേധിക്കപ്പെടുമല്ലോ. അവർ പറയും നിങ്ങൾ ഓടിയപ്പോ നിങ്ങൾ ട്രാക്ക് തെറ്റിയാ ഓടിയത്, അല്ലെങ്കിൽ ഓടിയപ്പോ മറ്റൊരാളെ തള്ളി അതിന്റെ വിരുദ്ധമായിട്ടാ ഓടിപ്പോയത്, അതുകൊണ്ട് നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആണ് എന്ന് പറയുന്നത് പോലെ ഇന്ന് പലരും ഈ വിശ്വാസത്തിലൂടെ ഒരു വിടുതലിന് വേണ്ടി ഈ വാഗ്ദാനങ്ങളാകുന്ന ആ ബാറ്റിലും പിടിച്ച് ഓടി 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 ഒടുവില് ആ നിലയിൽ ഒരു വിടുതൽ ലഭിക്കാതെ കാര്യങ്ങൾ പിന്നെയും പ്രയാസത്തില് മുന്നോട്ട് പോകുമ്പോ ആളുകൾ പറയും, ഈ വിശ്വാസത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞ ആളുകൾ തന്നെ പറയും, നിങ്ങളെന്താ നിങ്ങള് ക്വാളിഫൈഡ് ആയില്ല, നിങ്ങൾ ശരിയായിട്ടുള്ള ഒരു വിശ്വാസം അല്ലായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം അത് സജീവമായിരുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്കത് വിടുതൽ നേടാനായിട്ട് കഴിയാതെ പോയത്. എന്നാൽ ദൈവവചനം എപ്പോഴും വിശ്വാസത്തോട് ചേർന്ന് അതിന്റെ റിസൾട്ടായിട്ട് അത് പ്രൂവ് ചെയ്യപ്പെടുന്നത് ഒരു വിടുതലിലൂടെയാണോ, ആ നിലയിലല്ല നമ്മൾ പലപ്പോഴും കാണുന്നത്. വിശ്വാസത്തെ കുറിച്ചുള്ള ഏറ്റവും വലിയ അധ്യായം എന്ന് പറയുന്നത് എബ്രായർക്ക് എഴുതിയ ലേഖനം അതിന്റെ 11-ാമത്തെ അധ്യായമാണല്ലോ. എബ്രായർക്ക് എഴുതിയ ലേഖനം അതിന്റെ 11-ാമത്തെ അധ്യായം തുടങ്ങുന്നത് തന്നെ വിശ്വാസത്തിന് ഒരു നിർവചനം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. എന്നിട്ട് പല വിധത്തിൽ ഉള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. അതിന്റെ അകത്ത് നമുക്ക് ഏറ്റവും താല്പര്യമുള്ളത് എന്താ, വിശ്വാസത്താൽ അവർക്കൊക്കെ നേട്ടങ്ങൾ ഉണ്ടായ കാര്യങ്ങൾ വായിക്കാൻ നമുക്ക് വലിയ സന്തോഷം. നേട്ടങ്ങളുണ്ടായ അവര് വിശ്വാസത്താൽ മതില് ഇടിഞ്ഞു വീണു, അവര് പല കാര്യങ്ങൾ ചെയ്തു, അവര് സിംഹങ്ങളുടെ വായടച്ചു, തീയുടെ ബലം കെടുത്തു, ആ വാളിന്റെ വായ്ക്ക് തെറ്റി, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു. ഇതെല്ലാം വരുമ്പോ നമ്മുടെ മനസ്സ്, സ്വാഭാവിക മനസ്സ് എന്ത് ചെയ്യും, അതിന്റെ അകത്തൊക്കെ കണ്ട റിസൾട്ടിലേക്കാണ് പെട്ടെന്ന് പോകുന്നത്, അതിന്റെ അകത്തൊക്കെ കണ്ട വിടുതലിലേക്കാണ് പെട്ടെന്ന് പോകുന്നത്. അതായത് മതിൽ വീണല്ലോ, മതിൽ വീണു, ഓ ശത്രുക്കളെ ഓടിച്ചല്ലോ ഓടിച്ചു, ആ തീയുടെ വില കെടുത്തല്ലോ കെടുത്തി, ആ വാളിന്റെ വായിക്ക് തെറ്റിയല്ലോ തെറ്റി, ആ സിംഹങ്ങളുടെ വായ അടച്ചല്ലോ അടച്ചു. എപ്പോഴും ആ റിസൾട്ട്, ആ വിടുതലാണ് നമ്മള് പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വേഗം വരുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മൾ ആ കാര്യങ്ങൾ നോക്കുക, ആ റിസൾട്ടിന് അപ്പുറത്ത് ഒരു എൻഡ്യൂറൻസ് ഉണ്ടായിരുന്നെന്ന് നമ്മൾ പലരും പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. ഇപ്പോ സിംഹത്തിന്റെ വായ അടച്ചു എന്ന് പറയുമ്പോൾ ഏതാണ്, ദാനിയലിനെ സിംഹക്കുഴിയിൽ ഇട്ടു, ദാനിയലിനെ സിംഹക്കുഴിയിൽ ഇട്ടു, സിംഹത്തിന്റെ വായ അടച്ചു, ദാനിയലിനെ പിറ്റേന്ന് രക്ഷപ്രാപിച്ചു. പിറ്റേന്ന് ദാനിയലിനെ രക്ഷപ്രാപിച്ചെങ്കിലും ദാനിയൽ എന്തായില്ല, സിംഹക്കുഴിയിൽ വീഴാതെ ദൈവം അവനെ രക്ഷിച്ചില്ല. സിംഹത്തിന്റെ കുഴിയിൽ വീണു, രാത്രി മുഴുവൻ അവിടെ കിടന്നു. ഒടുവില് ആ സിംഹത്തിന്റെ ആ ഗുഹയിൽ നിന്ന് പുറത്തു വന്നെങ്കിലും താൻ ആ പ്രശ്നത്തിലൂടെ കടന്നുപോയി. നമ്മൾ പലപ്പോഴും അതിന്റെ ആത്യന്തികമായ അവസാനം മാത്രം നോക്കിയിട്ട് ദൈവം ഇത് ഞങ്ങളുടെ ജീവിതത്തെ, ഞാൻ എത്ര നാളായിട്ട് കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നു, ഇതിലൊരു വിടുതൽ കാണുന്നില്ലല്ലോ. ഈ പറയുന്ന ദാനിയലിനെ പോലെയുള്ള വിശ്വാസം എനിക്കില്ലാഞ്ഞിട്ടാകും, അല്ലെങ്കിൽ തീയുടെ ബലം കെടുത്തി. വീണ്ടും ദാനിയലിന്റെ പുസ്തകത്തിലെ സംഭവമാണ്. ചന്ദ്രക്ക മേശക്ക് അഭേദനവും, ഇവര് തീയിലെ വീണു, തീച്ചൂളയിൽ വീണു, അവസാനം അവർക്ക് തീയുടെ മണം പോലും അവരുടെ ശരീരത്തിലേക്കാതെ അവർക്ക് കടന്നു വരാനായിട്ട് കഴിഞ്ഞു. നോക്കുക, അതിന്റെ ഒടുവിലുള്ള റിസൾട്ടിലാണ് നമ്മുടെ ശ്രദ്ധ. ആ റിസൾട്ട് വന്നപ്പം അവരുടെ വിശ്വാസം പ്രൂവ് ചെയ്യപ്പെട്ടു എന്നാണ് നമ്മൾ കരുതുന്നത്. എന്നാൽ അതിന് പുറകിൽ എന്തുണ്ട്? അതിന് പുറകിൽ ഒരു വിശ്വാസത്തിന്റെ ഒരു നിലപാടുണ്ട്. ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ ദൈവം ഞങ്ങളെ ഇതിൽ നിന്ന് രക്ഷിക്കും, അഥവാ രക്ഷിച്ചില്ലെങ്കിലും രാജാവ് നിർത്തി ഈ ബിംബത്തെ ഞങ്ങൾ ആരാധിക്കുകയില്ല എന്നും പറഞ്ഞ ഒരു നിലപാടുണ്ട്. അവരെ തീയിലേക്ക് കടക്കുമ്പോ ഓ ഇതൊരു നാടകമാണ് എന്നുള്ള നിലയിലാണോ അവര് അതിലേക്ക് കടന്നത്? അല്ല, അവര് ശരിക്കും തീയിൽ വീണാൽ തങ്ങൾ കരിഞ്ഞ ചാമ്പലായി പോകും എന്നുള്ള അതിനുകൂടെ സജ്ജരായിക്കൊണ്ട് തന്നെയാണ് അതിലേക്ക് വീണത്. തീയുടെ ബലം കെടുത്തി എന്നുള്ള ആ ഭാഗം നമ്മൾ കാണുമ്പോ തീയുള്ളവരെ അതിനുവേണ്ടി ആ പ്രശ്നങ്ങൾ, ആ കഷ്ടതകൾ അഭിമുഖീകരിക്കാൻ അവര് തയ്യാറായിരുന്നു, അവരതിനായിട്ട് മുന്നോട്ട് പോയി എന്നുള്ള കാര്യം പലപ്പോഴും നാം ശ്രദ്ധിക്കുകയില്ല. പല ദൈവഭക്തന്മാരുടെ അനുഭവങ്ങളും നമുക്കറിയാം. ഇയ്യോബിന്റെ ജീവിതം, ഇയ്യോബിന്റെ ജീവിതത്തിലെ ഒടുവില് തനിക്ക് ഓ കിട്ടിയതെല്ലാം നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടി തിരിച്ചു കിട്ടി. ഈ കാര്യമാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. ഇരട്ടി തിരിച്ചു കിട്ടി. ആ ആടുമാടുകൾ നഷ്ടപ്പെട്ടെങ്കിൽ അതിന്റെ ഇട ഇരട്ടി ആടുമാടുകളെ കിട്ടി. ഒട്ടകങ്ങൾ പോയെങ്കിൽ അതിന്റെ ഇരട്ടി കിട്ടി. ആ കുഞ്ഞുങ്ങൾ മാത്രം ആ നിലയില് വന്നില്ല. അത് ദൈവത്തിന്റെ നീതിയാണ്. കാര്യം ആ കുഞ്ഞുങ്ങള് സ്വർഗത്തിലുമുണ്ട്, ഭൂമിയിലുമുണ്ട്. അപ്പൊ അവർക്ക് സത്യത്തിൽ ഇരട്ടിയുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ എണ്ണത്തിൽ മാത്രം ആ കാര്യം ദൈവം ചെയ്തില്ല. ബാക്കി പ്രതീകമായ നേട്ടങ്ങളെല്ലാം ഇരട്ടി കിട്ടി. ഇതാണ് നമ്മൾ നോക്കുന്നത്. പക്ഷേ ഇയ്യോബ് അതിലൂടെ കടന്നുപോയ ഒരു ആ ഒരു എൻഡ്യൂറൻസ് പലപ്പോഴും നാം കാണാറില്ല. അതിന്റെ അകത്ത് വ്യാപരിച്ച ഒരു വിശ്വാസം നമ്മൾ പലപ്പോഴും കാണാറില്ല. ആ കാര്യത്തിലൂടെ ഒരു വിടുതലില്ലാതെ കടന്നുപോയപ്പം അതിന്റെ വിശ്വാസം പ്രൂവ് ചെയ്യപ്പെട്ടത് പലപ്പോഴും നമ്മൾ കാണാറില്ല. അതിന്റെ റിസൾട്ടിലാണ് നമ്മൾ പലപ്പോഴും വിശ്വാസം പ്രൂവ് ചെയ്യപ്പെടുന്നത്, നമ്മൾ കാണുന്നത്, നമ്മൾ ചിന്തിക്കുന്നത്. എന്നാണ് അതിലൂടെ കടന്നുപോയപ്പോൾ അത് സഹിച്ച് മുന്നോട്ട് പോയപ്പോ യോഗത്ത പറഞ്ഞത്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായിട്ട് കാത്തിരിക്കും. അപ്പോ ഇതിൽ നിന്നൊരു വിടുതലായി യോഗ ആ നിമിഷങ്ങളിൽ പ്രതീക്ഷിക്കുന്നില്ല. ഇതെന്റെ അന്ത്യമാകാം, പക്ഷെ അന്ത്യമായാലും ഞാന് അവനായിട്ട് കാത്തിരിക്കും. ആ യോഗ പറയുന്നു, ഞാന് ഇതിലൂടെ കടന്നുപോയി, എന്റെ തൊക്ക് ഇങ്ങനെ നശിച്ച ശേഷം, ഓ തൊക്കെല്ലാം പോയതിനു ശേഷം ഞാൻ വീണ്ടും ദൈവസന്നിധിയില് ഓ അവനെ മുഖാമുഖമായിട്ട് കാണും. ഈ നിലയിലുള്ള പ്രത്യാശകളാണ് ഇയ്യോബ് പറയുന്നത്. ഇയ്യോബിന്റെ ലക്ഷ്യം ആ വിടുതലിനപ്പുറത്ത് താൻ കടന്നുപോയ ആ കഷ്ടതയുടെ മധ്യത്തിൽ തന്റെ വിശ്വാസം തെളിയിക്കപ്പെടുന്ന ആ കാര്യത്തിലായിരുന്നു ഇയ്യോബ് ശ്രദ്ധിച്ചിരുന്നത്. അതായിരുന്നു നമ്മൾ കാണുന്നത്. പക്ഷേ ഇന്നിപ്പോ ഇയ്യോബിന്റെ സംഭവം നമ്മൾ വായിക്കുമ്പോ നമ്മൾ അതിന്റെ അവസാനത്തെ ആ എല്ലാം മടക്കി കിട്ടി, അവിടെയാണ് ഇയ്യോബിന്റെ വിശ്വാസം പ്രൂവ് ചെയ്യപ്പെട്ടത് എന്ന് നമ്മൾ ചിന്തിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ ജീവിതത്തില് പല കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, പല പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, യോബിനുണ്ടായത് പോലെ എനിക്കൊരു വിടുതൽ ഉണ്ടാകാത്ത എന്താ? ജോസഫ് ഒടുവില് ആ സ്വർണ്ണ സരപ്പളി മാലയൊക്കെ കഴുത്തിലിട്ട് രാജ്യത്തെ രണ്ടാമനായിട്ട് വാണില്ലേ? എനിക്ക് അതുപോലെ ഒരു വിടുതൽ കിട്ടുന്നില്ലല്ലോ കർത്താവ്, ഞാൻ എത്ര നാളായിട്ട് ഈ കാര്യങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. പക്ഷേ അങ്ങനെ ജോസഫ് ഫറവോന്റെ മുൻപാകെ 30 വയസ്സിൽ നിൽക്കുമ്പോ അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ നിരവധി വർഷങ്ങള് താൻ അനുഭവിച്ച, താൻ തന്റെ വിശ്വാസം തെളിയിച്ച കഷ്ടങ്ങളുടെ ഒരു താഴ്വരയുണ്ട്, കാരാഗ്രഹമുണ്ട്. അവിടെയും ജോസഫ് തന്റെ വിശ്വാസം തെളിയിക്കുകയായിരുന്നു, അവിടെ പ്രൂവ് ചെയ്യപ്പെടുകയായിരുന്നു. അതുകൊണ്ടാണ് ദൈവം പറയുന്നുണ്ടല്ലോ, ദൈവം അവനോടുകൂടെ കാരാഗ്രഹത്തില് ദൈവം അവനോടുകൂടെ ഉണ്ടായിരുന്നു, ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ആ നമ്മളെ ഒരു പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അല്ലെങ്കിൽ ഒരു ഒരു വിശ്വാസത്തിന്റെ ഒരു തെളിയിക്കൽ, ഇതൊക്കെ നമ്മൾ ആ വിടുതലുമായി ചേർത്താണ് ചിന്തിക്കുന്നത്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഒരു കാര്യം ഒരു കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് സഹിക്കാനല്ലേ പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടുതൽ വേണ്ടത്? തീർച്ചയായിട്ടും അതെ. ആ പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോ അത് നേരിട്ട് അതേസമയം തന്നെ ദൈവത്തെ ത്യജിച്ചു പറയാതെ ദൈവത്തിന് സ്തോത്രങ്ങൾ അർപ്പിച്ച് മുന്നോട്ട് പോകുന്നത് തന്നെ സത്യത്തിലെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നത്. ആ ഒരു കാര്യം നമ്മുടെ കണ്ണിന് ഇന്ന് പിശാച് മറച്ചിരിക്കുന്നു. നമുക്കതിന്റെ റിസൾട്ടിലാണ് താല്പര്യം. നോക്കാം, നമ്മൾ എബ്രായർ കഴിഞ്ഞ ലേഖനം 11 അധ്യായത്തില് വായിച്ച ആ വാക്യത്തിന്റെ അടുത്ത വാക്യം 35 വാക്യം നോക്കുക. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി, മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഫേദ്യമേറ്റു. ആരുടെ കാര്യമാണ് ഈ പറയുന്നത്? ആ ആദ്യം പഴയ നിയമത്തിലെ കുറെ വിശുദ്ധന്മാരുടെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു വരികയാണ്. നോഹയുടെ കാര്യം പറഞ്ഞു, ഓ ഹാനോക്കിന്റെ കാര്യം പറഞ്ഞു, അബ്രഹാമിന്റെ കാര്യം പറഞ്ഞു, യാക്കോബിന്റെ കാര്യം പറഞ്ഞു, ഓ മോശയുടെ കാര്യം പറഞ്ഞു. അങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് അവസാനം എബ്രായ ലേഖനകാരൻ എന്താ പറയുന്നത്? ഗീദെയോൻ, ബാരാക്ക്, ഇന്ന് എന്ത് പറയണ്ടു? ഗീദെയോൻ, ബാരാക്ക്, ഷിംശോൻ, ഇത്താഹ്, ദാവീദ് എന്നിവരെയും ശമുവേൽ മുതലായ പ്രവാചകന്മാരെ കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ. നമ്മുടെ ചില പ്രസംഗിക്കുന്നവരൊക്കെ പറയുന്നതുകൊണ്ട് എനിക്ക് അതൊക്കെ പറയാൻ താല്പര്യമുണ്ട്, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് എന്ന് പറയുന്ന പോലെ ഈ എബ്രായ ലേഖനകാരൻ പറയുക, ഞാന് ഇതൊക്കെ വിവരിക്കാൻ സമയം പോരാ, എനിക്ക് സ്ഥലവും പോരാ സമയവും പോരാ, അതുകൊണ്ട് ഞാൻ അവിടെ തൽക്കാലം നിർത്തുകയാണ് എന്ന് പറഞ്ഞ് അന്ന് നടന്ന പല കാര്യങ്ങളെ ഒന്നിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നീട് എന്താ ചെയ്യുന്നത്? പിന്നീട് എബ്രായ ലേഖനകാരൻ അവര് പുതിയ നിയമ വിശ്വാസികള് അനുഭവിച്ച പല പ്രയാസങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നോക്കുക, അവരെ തേജിപ്പിച്ചു, വേറെ ചിലർ പരിഹാസം ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു, കല്ലേറേറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു, ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു, കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞു. ഇതാരെ കുറിച്ചാണ് പറയുന്നത്? എബ്രായ ലേഖനകാരൻ ഇത് എഴുതുമ്പോ ആ എഴുത്ത് വായിക്കുന്ന വിശ്വാസികളും എബ്രായ ലേഖനകാരനും ഒക്കെ കടന്നുപോകുന്ന ഒന്നാം നൂറ്റാണ്ടിലെ പീഡാനുഭവങ്ങളുടെ ഒരു വിവരണമാണ് നമ്മളിവിടെ കാണുന്നത്. എന്താണ്? പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ്, ഈർച്ചവാളാൽ അറുക്കപ്പെടുക, കല്ലേറേക്കുക, പരീക്ഷിക്കപ്പെടുക, വാളാൽ കൊല്ലപ്പെടുക, ഓ ആടുകളുടെ തോല് എടുത്ത് വിശ്വാസികളുടെ മേലെ ചുറ്റിക്കെട്ടി അവരെ ജീവനോടെ വെയിലത്തിടുക. വെയിലത്തിട്ട് കഴിയുമ്പോ ഈ തോലുകൾ പിന്നെയും ചുരുങ്ങി 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 വരുമ്പോ അവരുടെ എല്ല് പോലും ഒടിഞ്ഞു പോകത്തക്ക രീതിയിൽ അങ്ങനെ വെയിലത്ത് കിടന്ന് അങ്ങനെ മരിച്ച് രക്തസാക്ഷികളായി തീരുക. അങ്ങനെയൊക്കെയുള്ള ധാരാളം അനുഭവങ്ങളെ കുറിച്ചാണ് താഴെ പറയുന്നത്. അവിടെ പറയുമ്പോ നമ്മൾ ശ്രദ്ധിക്കണമേ, അതിന്റെ അകത്ത് ഒരാളെയും പേരെടുത്ത് പറയുന്നില്ല. ഞാൻ ചിലപ്പം വിചാരിച്ചിട്ടുണ്ട് ഇത് പറഞ്ഞപ്പോ ഏതായാലും മോശയുടെ, ഗിദെയോനെ, ബാരാക്ക്, ഇഫ്താഹ് ഇവരുടെ ഒക്കെ പേര് പറഞ്ഞല്ലോ, എന്നാ സ്തെഫാനോസിന്റെ പേര് പറയാമായിരുന്നല്ലോ. സ്തെഫാനോസ് ഒന്നാമത്തെ രക്തസാക്ഷി, ചിലര് കല്ലേറേറ്റു എന്ന് പറയുന്നിടത്ത് സ്തെഫാനോസ് കല്ലേറേറ്റു എന്ന് പറയാമായിരുന്നല്ലോ. അതെന്താ അങ്ങനെ പറയാനത്? പഴയ നിയമവിശുദ്ധന്മാർ അവരൊക്കെയും വ്യക്തിപരമായിട്ടാണ് കർത്താവിന് വേണ്ടി നിന്നത്. എന്നാൽ പുതിയ നിയമവിശുദ്ധന്മാരോ അവർ നിൽക്കുമ്പോൾ അത് അവരൊറ്റയ്ക്കല്ല, മറിച്ച് എന്താണ്, അവരൊരു സഭയുടെ ഭാഗമായിട്ട് നിന്ന് സഭ മൊത്തത്തിലാണ് കഷ്ടങ്ങളിലൂടെ കടന്നുപോകുന്നത്. അതുകൊണ്ടാണ് പുതിയ നിയമസഭയിലെ ഒരാളെ പോലും പേര് പ്രത്യേകം എടുത്തു പറയാഞ്ഞത് എന്ന് ഞാൻ ചിലപ്പോഴും ചിന്തിക്കാറുണ്ട്. അല്ലെങ്കിൽ അന്ന് കഷ്ടമനുഭവിച്ച പലരുടെ പേര് പറയാമായിരുന്നു. സ്തെഫാനോസിന്റെ പേര് പറയാമായിരുന്നു, യാക്കോബ് വാളാൽ കൊല്ലപ്പെട്ടു എന്ന് പ്രത്യേകം എടുത്തു പറയാമായിരുന്നു. മോശയുടെയും ബാരാക്കിന്റെ ഇഫ്താഹിന്റെ ഒക്കെ പേര് പറഞ്ഞപ്പോ ഇത് പറയാമായിരുന്നല്ലോ. പക്ഷെ പറയുന്നതിന്റെ അകത്ത് ഒരു പ്രസക്തിയില്ല. കാരണം പുതിയ നിയമസഭയായതുകൊണ്ട് ഓ പരിശുദ്ധാത്മാവ് കടന്നു വന്ന് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായിട്ട് ചേർത്ത് പണിയുന്ന ആ ഒരു കാര്യത്തിൽ ഒരാൾ ഒരു കഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ സഭ മുഴുവനായിട്ട് കടന്നു പോവുകയാണ്, സഭയ്ക്ക് മൊത്തത്തിൽ നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് ഒരു വ്യക്തിയുടെ പേര് എടുത്തു പറയാതെ അവരെല്ലാം കടന്നുപോയ പല ഖേദ്യങ്ങളേറ്റതും പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത് അതിന്റെ 35-ാമത്തെ വാക്യമാണ്. അന്ന് ആ നിലയിലുള്ള പീഡനങ്ങളിലൂടെ പുതിയ നിയമസഭ കടന്നു പോകുമ്പോൾ, ഒന്നാം നൂറ്റാണ്ടിലെ വിശ്വാസികൾ കടന്നു പോകുമ്പോൾ അവരിൽ പലരും എന്ത് സംഭവിച്ചു? അവരിൽ പലരും പീഡനങ്ങളുടെ മധ്യേ ദൈവം അവരെ അത്ഭുതമായിട്ട് വിടുവിച്ചു. 35-ാമത്തെ വാക്യം നോക്കുക, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. ആ നിലയിലെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചിലന്ന് നടന്നു. നമ്മൾ ഇന്ന് പറയുന്ന ആ വിടുതൽ, ഡെലിവറൻസ് അക്ഷരാർത്ഥത്തിൽ തന്നെ കിട്ടി. തങ്ങളുടെ സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. അങ്ങനെയൊക്കെയുള്ള അതിനെ മുഴുവനും കൂടെ ചേർത്ത് പറയുമ്പോൾ പല അത്ഭുതങ്ങളും ഡെലിവറൻസും അവിടെ കാണുന്നുണ്ട്. എന്നാൽ അതിനോട് ചേർത്ത് നമ്മൾ ഇതാ കാണുന്നു, മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഫേജിലേറ്റ്. ചിലര് ആ പ്രയാസങ്ങളുടെ മധ്യത്തിന് ദൈവത്തിന്റെ നിജമായ വിടുതൽ കണ്ടപ്പോ മറ്റു ചിലരെ കുറിച്ച് പറഞ്ഞത് എന്താ? അവരെന്ത് ചെയ്തു? അവര് ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് സ്ഥാപിക്കേണ്ടതിന് അവരെ ഉദ്ധാരണം കൈക്കൊള്ളാതെ, അവർക്കതിൽ നിന്നൊരു വിടുതലില്ലാതെ, ഇംഗ്ലീഷിൽ അത് ഡെലിവറൻസ്, ഉദ്ധാരണം എന്നുള്ളതിന് ഡെലിവറൻസ് എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത്. അവർക്കൊരു ഡെലിവറൻസ് ഇല്ലാതെ അവർ ഫേജിലേറ്റ് നോക്കുക. അവരെ രണ്ടാം തരം പൗരന്മാരായിരുന്നോ? അവരെ വിശ്വാസത്തിന് കുറഞ്ഞ ആളുകളായിരുന്നോ ഈ ഫേജിലേറ്റവരെ? അല്ല, അവരൊരു ഒരു നല്ല ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ബെറ്റർ റിസറക്ഷൻ, ഔട്ട് റിസറക്ഷൻ എന്നാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പോ നോക്കുക, പ്രിയമുള്ളവരെ, എബ്രായ ലേഖനകാരന്റെ ലക്ഷ്യം, എബ്രായ ലേഖനകാരന്റെ നോട്ടം, അതിൽ നിന്ന് കിട്ടിയ വിടുതലിനപ്പുറത്ത് അതിലൂടെ കടന്നു പോകുമ്പം അവരുടെ വിശ്വാസം പ്രൂവ് ചെയ്യപ്പെടുന്നുണ്ടോ? ഇതിലായിരുന്നു അദ്ദേഹത്തിന്റെ നോട്ടം. ചിലർക്ക് വിടുതല കിട്ടി, അക്ഷരാർത്ഥത്തിലുള്ള വിടുതല കിട്ടി, ആ അത്ഭുതങ്ങളിലൂടെ അവർ നടത്തപ്പെട്ടു. എന്നാൽ യാതൊരു അത്ഭുതവും നടക്കാതെ, നമ്മൾ ഇന്ന് പറയുന്നത് പോലെയുള്ള ഒരു വിടുതലും നടക്കാതെ, അതിലൂടെ തന്നെ കഷ്ടങ്ങളിലൂടെ തന്നെ കടന്നുപോയി അവരെന്ത് ചെയ്തു? അവര് വിശ്വാസത്തിലെ മോശക്കാരായി തീർന്നു എന്നാണോ പറഞ്ഞത്? അല്ല, വിശ്വാസത്തിൽ അവരും തെളിയിക്കുക ചെയ്തു. കോ അവര് ക്വാളിഫൈ ചെയ്യപ്പെടുക ചെയ്തത്. അങ്ങനെ ക്വാളിഫൈ ചെയ്യപ്പെട്ട ക്രിസ്തു അവരോടൊപ്പം ഉണ്ട് എന്ന് അവര് തെളിയിക്കുകയാണ് ചെയ്തത്. പ്രിയമുള്ളവരെ, നമ്മള് ഇന്നൊരു വിടുതലിലൂടെ വിശ്വാസം പ്രൂവ് ചെയ്യപ്പെടാനായിട്ട് ചുറ്റുപാടുകള് പലരും പറയുമ്പോ, പല സന്ദേശങ്ങളും പറയുമ്പോ, ഇതിന്റെ മറുവശം നമ്മൾ കാണാതെ പോകരുത്. ദൈവത്തിന് ഹിതമുണ്ടെങ്കിൽ നമ്മളെ വിടുവിക്കട്ടെ. പക്ഷേ ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും എന്ന് പറഞ്ഞ ചന്ദ്രക്കിന്റെയും മേശക്കിന്റെയും അഭേദിനകോപിന്റെയും ഒരു ഒരു ബെറ്റർ റിസറക്ഷന് വേണ്ടി ഉദ്ധാരണം കൈക്കൊള്ളാതെ സേദ്യമേച്ച അവരുടെ ആ വിശ്വാസം, അതിനെയൊന്നും നമ്മൾ കണ്ടില്ലെന്ന് നടക്കരുത്. ദൈവം നമുക്ക് അതാണ് വെച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് സന്തോഷത്തോടെ അത് സഹിക്കാം. സന്തോഷത്തോടെ അത് സഹിച്ചുകൊണ്ട് നമുക്ക് എന്ത് തെളിയിക്കാം? വിശ്വാസം, നമ്മുടെ വിശ്വാസം തെളിയിക്കാം. അതിനായിട്ട് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. ഞാൻ കഴിഞ്ഞൊരു ചില വർഷങ്ങൾക്ക് മുമ്പ്, ഒന്ന് രണ്ടോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു സഭയില് ഒരു മീറ്റിങ്ങിന് പോയപ്പോ, അവിടെ ആദ്യത്തെ രണ്ട് മീറ്റിംഗാണ് പ്രിയപ്പെട്ടവർ ക്രമീകരിച്ചിരുന്നത്. ആദ്യത്തെ മീറ്റിംഗ് കഴിഞ്ഞ് രണ്ടാമത്തെ മീറ്റിംഗിന് മുമ്പുള്ള ഒരു ഇടവേളയില് ഒരു സഹോദരനെ കാണാനായിട്ട് ഇടയായി. അദ്ദേഹം ഒരു സ്പീക്കറായിട്ട് ഒരു അന്വേഷകനായിട്ട് നമ്മുടെ ആ മീറ്റിംഗിന് വന്നതാണ്. അദ്ദേഹം വളരെ വിഷമകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ പെട്ടെന്ന് സൂയിസൈഡ് ചെയ്തു, ആത്മഹത്യ ചെയ്തു. അദ്ദേഹം വീട്ടിലുണ്ടായിരുന്ന ഒരു സന്ദർഭത്തിലായിരുന്നു അദ്ദേഹം പുറത്ത് പറമ്പിലെ പണി ചെയ്തുകൊണ്ടിരുന്നപ്പോ തിരിച്ചു വന്നപ്പോഴേക്കും ഭാര്യ സൂയിസൈഡ് ചെയ്തു. എന്തോ ഒരു കൊച്ചു കാര്യത്തിലുള്ള പിണക്കം അത് സംഭവിച്ചു. ഒരു കുഞ്ഞ് അവർക്കുണ്ട്. ഈ കുഞ്ഞ് ഉണ്ട്, ഭാര്യ ആത്മഹത്യ ചെയ്തു. ഭർത്താവിനെതിരെ, ഇദ്ദേഹത്തിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. പുതിയ നിയമമൊക്കെ അനുസരിച്ച് വിവാഹം കഴിഞ്ഞിട്ട് ഏഴു വർഷത്തിനിടയില് ഭാര്യ ആത്മഹത്യ ചെയ്താൽ ഭർത്താവിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കാം എന്നാണ് നമ്മുടെ നാട്ടിലുള്ള പുതിയ നിയമം. സഹോദരിമാരുടെ സ്ത്രീകളുടെ ഒക്കെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഗവൺമെന്റ് ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ്. വിവാഹം കഴിഞ്ഞ് ഏഴു വർഷത്തിനിടയില് സ്ത്രീകള് ഏതെങ്കിലും നിലയിൽ അവർ തന്നെ ആത്മഹത്യ ചെയ്താൽ പോലും ഭർത്താവിനെതിരെ പ്രേരണാകുറ്റത്തിനും അല്ലെ പീഡനത്തിനും ആ നിലയില് കൊലക്കുറ്റത്തിന് കേസെടുക്കാം. നമ്മുടെ ഈ പ്രിയ സഹോദരന്റെ പേരില് ആ നിലയില് ഒരു കേസുണ്ട്. അപ്പോ അന്നേരം സംസാരിക്കുമ്പോ അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് എന്താ? അദ്ദേഹം പ്രതീക്ഷിച്ചത് ഈ കേസ്, എനിക്കെതിരെ കേസുണ്ട്. ഈ കേസും ഈ വിഷമകരമായ സാഹചര്യങ്ങളും എല്ലാമാണ് അദ്ദേഹത്തെ കർത്താവിനെ അന്വേഷിക്കാനായിട്ട് പ്രേരിപ്പിച്ചത്. നമ്മുടെ മീറ്റിംഗിലേക്ക് കടന്നു വരാനായിട്ടും ഇനിയുള്ള ഒരു ജീവിതം കൊണ്ടേ കർത്താവിനായിട്ട് ജീവിക്കാവുന്നതെല്ലാം അദ്ദേഹം തീരുമാനിച്ചു. ചുറ്റുപാടുമുള്ളവര് അദ്ദേഹത്തെ പരിഹസിക്കുന്നു, പലരും തെറ്റിദ്ധരിക്കുന്നു. അദ്ദേഹത്തിന്റെ നേരിട്ടൊരു കുറ്റം കൊണ്ടല്ല ഈ നിലയിലെ കാര്യങ്ങൾ വന്ന് സംഭവിച്ചത്. പക്ഷേ ആളുകൾ പരിഹസിക്കുകയൊക്കെ ചെയ്യുമ്പോ കേസുകൊണ്ട് കേസിൽ ഓരോ അവധിക്കും ഹാജരാകുകയും ഒക്കെ വേണം. ഇതില് താൻ ഇതിലൂടെ കടന്നു പോകുമ്പോ ദൈവസന്നിധിയിലും ദൈവസഭയിൽ വന്നപ്പോ താനെ പ്രതീക്ഷിച്ചത് ദൈവം ഇതിൽ നിന്നെല്ലാം വിടുവിക്കും. അവസാനം ഈ കേസെല്ലാം കഴിയുമ്പോ കേസിൽ നിന്ന് വിട്ടുപോരും, ദൈവം എന്നെ സഹായിക്കും. പക്ഷെ ചില ആളുകള് വർഷങ്ങള് ചില കേസ് അത് സംബന്ധിച്ചുള്ള കേസ് നടന്ന് കഴിഞ്ഞൊരു ദിവസം ഞാൻ അതിന്റെ ചുമതലയുള്ള സഹോദരനെ കണ്ടപ്പോ അദ്ദേഹം പറയുകയായിരുന്നു, ഈ സഹോദരൻ ജയിലിലേക്ക് പോകാൻ പോവുകയാണ്, തനിക്കെതിരെ വിധി വരാനായിട്ട് പോവുകയാണ്. ഈ സഹോദരനോട് ഇപ്പൊ ചോദിക്കുക, സഹോദര നിങ്ങള് ദൈവസഭയിൽ വന്നപ്പോ നിങ്ങളൊരു വിടുതലല്ലേ പ്രതീക്ഷിച്ചത്? ആ വിശ്വാസം ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു, വിടുതലാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇന്നിപ്പോ താൻ നേരിട്ട് ചെയ്യാത്ത ഒരു കുറ്റത്തിന് വേണ്ടി പല വർഷങ്ങള് ജയിലിൽ കഴിയാനായിട്ട് വിധിക്കപ്പെടുമ്പോ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? പ്രിയമുള്ളവരെ, ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു വിടുതല് താല്പര്യമാണ്. എന്നാൽ വിടുതലിൽ എത്തിക്കുന്നില്ലെങ്കിൽ കാരാഗ്രഹത്തിലിരുന്നു. ആ മൂത്ത സഹോദരൻ ഈ സഹോദരനെ ധൈര്യപ്പെടുത്തി. ജോസഫിനോടുകൂടെ കാരാഗ്രഹത്തിലിരുന്ന ദൈവം നിനക്ക് കാരാഗ്രഹത്തിലെ അനുഭവങ്ങളെ വ്യത്യാസമാക്കി തരും. ദൈവത്തിന്റെ കൂടുതൽ അടുപ്പവും ആ ദൈവത്തിന്റെ പ്രസൻസും നിനക്ക് കൂടുതൽ സജീവമായി തീരും. ഒരു പക്ഷേ ഈ കേസിൽ നിന്ന് വിടുവിക്കപ്പെട്ട് ഒരു ഒരു സർവശിക്ഷയെ ഉയർത്താതെ വെളിയിൽ നടക്കുന്നതിനേക്കാൾ ദൈവത്തിന്റെ ഹിതം ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതായിരിക്കും എന്ന് പറഞ്ഞ് ആ സഹോദരനെ ധൈര്യപ്പെടുത്തി ആ സഹോദരനും മാനസികമായിട്ട് അതിന് തയ്യാറായിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിലെ വിധി വരും. വിധി വരുമ്പോ വക്കീൽ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു, ആ അത് തീർച്ചയായിട്ടും ചില വർഷങ്ങളുടെ തടവ് ലഭിക്കും, അത് ഏൽക്കേണ്ടി വരും. പക്ഷേ ആ സഹോദരൻ ആ അതിനായിട്ട് തയ്യാറായിരിക്കുക, ദൈവമേ നീ ഇതാണ് എനിക്ക് വെച്ചിട്ടുള്ളതെങ്കിൽ ഞാൻ എന്റെ വിശ്വാസം തള്ളിപ്പറഞ്ഞു, ഞാന് ഇതൊക്കെയാണെങ്കിൽ നിങ്ങളുടെ സഭയിൽ വന്നപ്പം ഇതിൽ നിന്നൊക്കെ വിടുതൽ കിട്ടുമെന്ന് വിചാരിച്ച് അവസാനം ഇത്രയും നാൾ നടന്നിട്ട് വിടുതലില്ല, ഇതാ ഞാൻ എന്റെ പഴയ റോമൻ കത്തോലിക്ക സഭയിലേക്ക് പോവുക എന്ന് പറഞ്ഞ് പുസ്തക കക്ഷത്തിൽ വെച്ച് അദ്ദേഹം തിരിച്ചു പോവുകയല്ല ചെയ്തു. ആ സഹോദരൻ പറഞ്ഞു, ആ സഹോദരന് ഉള്ള ധൈര്യം, ഞാന് തടവിൽ പോയാൽ ഓ ജോസഫിനോടുകൂടെ ഇരുന്ന ദൈവം എന്നോടൊപ്പം ഇരിക്കും. ഇത്രയുള്ളവരെ നമ്മളെ സംബന്ധിച്ച് ഏത് അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതല്ല, ദൈവത്തിന്റെ ഹിതത്തിൽ നമ്മൾ ആയിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. യോനയുടെ പുസ്തകത്തിലെ വളരെ മനോഹരമായ ഒരു പ്രയോഗമുണ്ടല്ലോ, യോനയുടെ പുസ്തകത്തില് അതിന്റെ ഒന്നാം അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യം, പഴയ മലയാള ബൈബിളിലെ 874 പേജാണ്. എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീശിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ടു. നമുക്കറിയാം, കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാവുന്ന ഒരു കഥയാണ്. എന്താ യോനയോട് ദൈവം പറഞ്ഞു, നീ എങ്ങോട്ട് പോകാൻ പറഞ്ഞു? നീ നിനവയിലോട്ട് പോകാൻ പറഞ്ഞു. ഉടനെ യോനയ്ക്ക് നിനവേ പോകാൻ ഇഷ്ടമില്ല, യോനായ ചെയ്തു തർശീശിലോട്ട് പോകാനായിട്ട് പുറപ്പെട്ടു. പക്ഷെ തർശീശിലോട്ട് പോകാനായിട്ട് പുറപ്പെട്ടു എന്നുള്ളതിനെ ദൈവവചനത്തിൽ എങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന്, യഹോവയുടെ സാന്നിധ്യത്തിൽ നിന്ന് പുറപ്പെട്ടു ഓടിപ്പോയി എന്നാണ്. തർശീശ് ഞാൻ ചോദിക്കട്ടെ, തർശീശിൽ യഹോവയുടെ സാന്നിധ്യം ഇല്ലേ? ദൈവത്തിന്റെ സാന്നിധ്യം തർശീശിലില്ലേ? നിലവേ മാത്രമേ ഉള്ളൂ? ഓ, യോന തെറ്റിക്കയറിയ തർശീശിലേക്കുള്ള കപ്പലിലും ദൈവം ഇല്ലേ? ദൈവമുണ്ട്, ദൈവത്തിന്റെ സാന്നിധ്യം ഈ ലോകം മുഴുവനുണ്ട്. പിന്നെ യോന ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് ഓടിപ്പോയി എന്ന് പറയുമ്പോ ദൈവത്തിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് എന്താണ്? ആ യോനയെ കുറിച്ചുള്ള ദൈവഹിതമാണ്. ഓ, അതാണ് ഉദ്ദേശിക്കുന്നത്. സഹോദര സഹോദരി, നമ്മളെ കുറിച്ചുള്ള ദൈവഹിതത്തിൽ നിന്ന് മാറിപ്പോകുമ്പോ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് തന്നെ മാറിപ്പോവുകയാ ചെയ്യും. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം ആ കാര്യങ്ങളിലൂടെ കടന്നു പോകണം എന്നുള്ളതാണെങ്കിൽ നമുക്ക് സന്തോഷത്തോടെ കടന്നു പോകാം. നമുക്ക് ദൈവമേ, നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കട്ടെ, ദൈവമേ ഈ കഷ്ടത്തിൽ നിന്ന് നീ എന്നെ വിടുവിക്കുമോ വിടുവിക്കുകയില്ലയോ എന്നുള്ളതല്ല, നിനക്ക് തിരുഹൃദയമാണെങ്കിൽ അവിടുത്തെ മനസ്സങ്ങനെയാണെങ്കിൽ എന്നെ വളരെ അത്ഭുതകരമായി ഈ കാര്യത്തിൽ നിന്ന് വിടുവിച്ചാട്ടെ, അതിന് ഞാൻ തയ്യാറാണ്, ഞാൻ നിനക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അവിടുത്തെ എന്നെ കുറിച്ചുള്ള തിരുഹിതം ഞാൻ ഇതിലൂടെ കടന്നു പോകുക എന്നുള്ളതാണെങ്കിൽ ഞാൻ കർത്താവേ ഞാൻ അതിലൂടെ തന്നെ കടന്നു പോകും, അല്ലാതെ യോനെ പോലെ അവിടുത്തെ സാന്നിധ്യം വിട്ട് ഞാൻ ഓടിപ്പോവുകയില്ല. നിന്റെ എന്നെ കുറിച്ചുള്ള ആ ഹിതത്തിലായിരിക്കുന്നിടത്താണ് ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഞാൻ അറിയുന്നത്. എന്നെ കുറിച്ചുള്ള നിന്റെ ആ ഹിതത്തിൽ നിന്ന് ഞാൻ മാറിപ്പോകുമ്പം നിന്റെ സാന്നിധ്യത്തെ തന്നെ വിട്ടാണ് പോകുന്നത്. യോനയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതമെന്ന് പറയുന്നത് നിലവിലായിരിക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ ആ ഹിതം, ദൈവത്തിന്റെ ഹിതം കണക്കെടുക്കാതെ അവന് തർശീശിലേക്ക് പോയപ്പം ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് തന്നെ അവൻ പുറപ്പെട്ടു പോയി. ആ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതുണ്ടാകരുത്. ഒരു വിടുതലിനായിട്ട് കൊതിച്ച് അവസാനം ദൈവത്തിന്റെ സാന്നിധ്യം, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോയി, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് നമ്മൾ അകലെപ്പോയെങ്കിൽ അതല്ലേ നമുക്ക് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ അപകടം. യോനയ്ക്ക് സംഭവിച്ച ഏറ്റവും വലിയ അപകടം അതായിരുന്നു. പക്ഷെ ദൈവം കരുണ തോന്നി അവനെ ദൈവഹിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. അതാണ് ആ പുസ്തകത്തിന്റെ ബാക്കി ഭാഗങ്ങളിൽ പറയുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ഓ വിടുതല ദൈവം തരുന്നെങ്കിൽ തരട്ടെ, ഇല്ലെങ്കിൽ അതിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ എന്റെ വിശ്വാസം പ്രൂവ് ചെയ്യപ്പെടണം, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞാൻ കൂടുതൽ അറിയണം, ദൈവ സാന്നിധ്യം അതെനിക്ക് അവിടെ വെച്ച് കൂടുതൽ സജീവമായി തീരും. ആ നിലയില് ഉദ്ധാരണ കൈക്കൊള്ളാതെ തേജ്യം വെച്ച ആ വിശ്വാസികളെ പോലെ
നമുക്ക് വിശ്വാസത്തിൽ നിലനിൽക്കാം. അപ്പോസ്തലനായ പൗലോസ് രണ്ടു കൊരിന്ത്യരിലെ ഈ കാര്യങ്ങൾ പറയുമ്പോൾ തന്റെ ജീവിതത്തിൽ നിന്ന് ചില ഭാഗങ്ങളിൽ ചില കാര്യങ്ങൾ പറയുന്നത് നാം വളരെ വേഗം നോക്കിയിട്ട് നമുക്ക് ഈ ചിന്തകൾ അവസാനിപ്പിക്കാം. രണ്ട് കൊരിന്ത്യർ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകാവുന്നത് എന്താണ്? നിരാശയാണ്, നിരാശയാണ്. അപ്പോസ്തലനായ പൗലോസ് രണ്ട് കൊരിന്ത്യർ 4-ാം അധ്യായത്തില് 3 ഭാഗത്ത് നിരാശപ്പെടുന്നില്ല, ഡിസ്കറേജ്ഡ് ആകുന്നില്ല എന്ന് പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 4-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം, 8-ാം അവസാനം, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, നിരാശപ്പെടുന്നില്ല. അതിന്റെ 4-ാമത്തെ വാക്യം, അതുകൊണ്ട് ഞങ്ങൾ കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകിയാൽ ഞങ്ങൾ അധൈര്യപ്പെടാറ്, നോട്ട് ഡിസ്കറേജ്ഡ്, അധൈര്യപ്പെടുക, നിരാശപ്പെടുക. അതുപോലെ തന്നെ അതിന്റെ 16-ാമത്തെ വാക്യം, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാം. നോക്കുക, ഒരധ്യായത്തിൽ പൗലോസ് 3 ഇടത്ത് താന് നിരാശപ്പെടുന്നില്ല, അധൈര്യപ്പെടുന്നില്ല എന്ന് പറയും. കഷ്ടങ്ങൾ ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, കഷ്ടങ്ങളുണ്ട്. കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ എന്തില്ല? നിരാശയില്ല, നിരാശയില്ല, ഡിസ്കറേജ്മെന്റ് ഇല്ല. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം ഇതാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് അതിലൂടെ കടന്നു പോകുമ്പോൾ എന്തില്ല? നിരാശയില്ല. അതിന്റെ 9-ാമത്തെ വാക്യത്തിന് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, എങ്കിലും നിരാശപ്പെടുന്നില്ല. അപ്പോസ്തലനായ പൗലോസിന്റെ വ്യക്തിപരമായ ജീവിതവുമായി ബന്ധപ്പെട്ട് നിരാശപ്പെടാവുന്ന, അധൈര്യപ്പെടാവുന്ന ധാരാളം സംഭവങ്ങൾ കടന്നു വരികയാണെന്നിരിക്കട്ടെ, പക്ഷേ ഞാൻ ദൈവഹിതത്തിലാണ് എന്ന് ഉറപ്പുള്ള പൗലോസ് പറയുന്നു, ഇതെല്ലാം ബുദ്ധിമുട്ടൊക്കെയുണ്ട്, പക്ഷേ നിരാശപ്പെടുന്നില്ല. നമുക്കത് പറയാൻ കഴിയുമോ? സഹോദര സഹോദരി, നമ്മൾ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നു, കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. ഒരു വിടുതലിന്റെ ശുഭദിനം എന്നാണ് നമ്മൾ നോക്കിയിട്ട് എങ്ങും കാണുന്നില്ല. ഒരു വെള്ളി വെളിച്ചം പോലും കാണാനില്ല. ഇരുള് മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. ജോസഫ് വിചാരിച്ചതുപോലെ എന്നും തന്റെ ജീവിതം ഈ കാരാഗ്രഹത്തിലായിരിക്കും. ഇയ്യോബ് ചിന്തിച്ചതുപോലെ ഞാൻ ഇങ്ങനെ കഴിഞ്ഞ് അവസാനം ഞാൻ മരിച്ച് ഞാൻ അവിടുത്തെ സന്നിധിയിൽ നിൽക്കും. ഓ, ചന്ദ്രകുമേശ കവേന്ദ്രബോ വിചാരിച്ചതുപോലെ ഞങ്ങളെ വിടുവിച്ചില്ലെങ്കിലും, വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ ഇവിടെ കിടന്ന ഈ തീയിൽ എന്ത് നശിക്കും? ആ നിലയില് ഒരു വിടുതലിന്റെ പ്രതീക്ഷ ഭൗതികമായ നിലയിൽ കാണാതെ ബുദ്ധിമുട്ടുകളിലൂടെ കഷ്ടങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അങ്ങനെ കടന്നു പോകുമ്പം നിരാശപ്പെടാനായിട്ട് ധാരാളം സാധ്യതയുണ്ട്. പക്ഷെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ നിരാശപ്പെടുന്നില്ല, ഞങ്ങൾ നിരാശപ്പെടുന്നില്ല. എന്തുകൊണ്ടാണ് നിരാശപ്പെടാത്തത്? പൗലോസിന് ബോധ്യമുണ്ട്, ഇത് ഞങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതമാണ്. ദൈവഹിതത്തിൽ ഞങ്ങൾ ഇത് അനുഭവിക്കുമ്പോൾ നിരാശപ്പെടേണ്ട കാര്യമില്ലല്ലോ, സന്തോഷമാണ് അപ്പോസ്തലനായ പൗലോസിനെ സംബന്ധിച്ചിടത്തോളമുള്ള. അതുപോലെ തന്നെ തന്റെ ശുശ്രൂഷയെ സംബന്ധിച്ച് ഉള്ള കാര്യമാണ്. 9-ാം വാക്യത്തിൽ നമ്മൾ തന്റെ വ്യക്തിപരമായ ജീവിതത്തിലുള്ള ആ നിരാശപ്പെടാവുന്ന സാഹചര്യങ്ങളിൽ നിരാശപ്പെടാതെ നിൽക്കുന്നത് നമ്മൾ വായിച്ചു. 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴോ തന്റെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് അധൈര്യപ്പെട്ടു പോകാവുന്ന ധാരാളം സാധ്യതകളുണ്ട്. എന്താ പൗലോസിന്റെ ശുശ്രൂഷ? അതിന്റെ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോ കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. അതുകൊണ്ട് അതിനെ തമ്മിൽ ചേർത്ത് അതുകൊണ്ട് എന്നൊരു വാക്ക് തമ്മിൽ ഘടിപ്പിച്ച് അങ്ങനെ ഓ ആളുകളെ തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് ആ നിലയിൽ രൂപാന്തരപ്പെടുത്തി കർത്താവിന്റെ ദിവ്യസ്വയോഗത്തോട് അനുരൂപപ്പെടുത്തുന്ന ഒരു ശുശ്രൂഷയാണ് ആർക്കുള്ളത്? പൗലോസിനുള്ളത്. നമ്മളെ സംബന്ധിക്കുന്നതാണ് ഈ കാലഘട്ടത്തിൽ നമ്മളും പറയുന്നത്, കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേ പ്രതിമയായി തേജസ് പ്രാപിച്ച് കർത്താവിനോട് അനുരൂപപ്പെട്ട് പോകുന്ന കാര്യമാണ് പൗലോസ് ഘോഷിക്കുന്നത്. പക്ഷെ ആ ശുശ്രൂഷ ചെയ്യുമ്പം എന്താ അധൈര്യപ്പെടാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. കാരണം എന്തായിരിക്കും? ഓ, ആ ശുശ്രൂഷയ്ക്ക് ആളുകൾ വിചാരിക്കുന്ന പോലെ ഒരു റിസൾട്ടൊന്നും കാണുന്നില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങള് മീറ്റിംഗ് നമ്മുടെ ടൗണിൽ നടത്തുന്ന മീറ്റിംഗിനെ കുറിച്ച് പറയുമ്പോൾ ചില സഹോദരന്മാർ ചോദിച്ചു, ഇന്ന് എത്ര പേര് വന്നു? അപ്പൊ നമ്മൾ പറഞ്ഞു, ഇന്ന് 2 പേര് വന്നു പുറത്തു നിന്ന്. കഴിഞ്ഞ ശനിയാഴ്ച എത്ര പേര് വന്നു? പുറത്തു നിന്ന് 1 വന്നു.
അധൈര്യപ്പെട്ടു പോകാനുള്ള വലിയ സാധ്യതയുണ്ട്. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുത്തുന്ന വലിയ കാര്യമാണ് നമ്മൾ പറയുന്നത്. ആ സുവിശേഷമാണ് നമ്മൾ പ്രഘോഷിക്കുന്നത്. അധൈര്യപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് ശുശ്രൂഷയുടെ മുഖത്ത്. പക്ഷെ പൗലോസ് എന്താ പറയുന്നത്? അധൈര്യപ്പെടാതെ, നോട്ട് ഡിസ്കറേജ്. നോക്കുക, വ്യക്തിപരമായ ജീവിതത്തിൽ നിരാശപ്പെടുന്നില്ല, ശുശ്രൂഷയുടെ മുഖത്ത് നിരാശപ്പെടുന്നില്ല,
അതിന്റെ 16-ാമത്തെ വാക്യം നോക്കുക. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുമ്പോൾ, പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുമ്പോൾ, അതായത് പ്രായമായിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് വരാം? ഒരു ഡിസ്കറേജ്മെന്റ് വരാം. ഒരു ദിവസം രാവിലെ ടെലഫോൺ ചെയ്യാൻ വേണ്ടി ടെലഫോൺ ഡയറക്ടർ എടുത്ത് നോക്കുമ്പോൾ ഒരക്ഷരം വായിക്കാൻ വയ്യ. അപ്പൊ പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് വെള്ളമെഴുത്ത് ബാധിച്ചിരിക്കുന്നു, നമ്മൾ കണ്ണാടി വെക്കാൻ പോകും. ഒരു ദിവസം നമ്മൾ ചെന്ന് ബ്ലഡ് പരിശോധിച്ച് റിസൾട്ട് വരുമ്പോൾ ഇനി മുതൽ നമുക്ക് മധുരം ഉപയോഗിക്കാൻ പറ്റുകയില്ല എന്നുള്ള കാര്യം വെളിവാണ്. ഓ, പുറമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ എന്ത് പറ്റുന്നു? ക്ഷീണിച്ച് ക്ഷീണിച്ച് പോവുകയുള്ളൂ. പ്രായമാകും തോറും അതിനോട് ബന്ധിച്ച് ഒരു അധൈര്യവും നിരാശയും കടന്നു വരാനായിട്ടുള്ള സാധ്യത വളരെ 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 ഉണ്ട്. പക്ഷെ പൗലോസ് എന്താ പറയുന്നത്? ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ഇങ്ങനെ ഇങ്ങനെ നാൾക്ക് നാൾ ക്ഷയിച്ച് നോക്കുക, നാൾക്ക് നാൾ ക്ഷയിച്ചു പോകുന്നു. പക്ഷെ എന്തില്ല? നിരാശയില്ല, നിരാശയില്ല. എന്തുകൊണ്ടാ? ഞങ്ങൾ നിത്യമായ ഒരു കാര്യത്തെ കണ്ടിട്ടുണ്ട്, നിത്യമായ ഒരു കാര്യത്തിലാണ് ഞങ്ങളുടെ ഹൃദയം വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ അകമേയുള്ളവൻ, ഓ, അവൻ ശക്തി പ്രാപിക്കുകയും പുതുക്കം പ്രാപിക്കുകയും ചെയ്യുന്നുണ്ട്. പുറമേയുള്ളവൻ നാൾക്ക് നാൾ ക്ഷയിക്കുമ്പോൾ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. ആ കാര്യത്തിലാണ് പൗലോസ് കേൾക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. നമ്മുടെ നമുക്ക് മാത്രമല്ല, വലിയ വിശുദ്ധരായ ഓ അപ്പോസ്തലന്മാർക്ക് പോലും അവരുടെ ജീവിതത്തിൽ നിരാശപ്പെടാവുന്ന അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, അവരുടെ ശുശ്രൂഷയുടെ മുഖത്ത്, അവരുടെ പ്രായമാകും തോറും അപ്പുറമേയുള്ളവൻ ക്ഷയിച്ചു പോകുമ്പോൾ പല കാര്യങ്ങളിലും പഴയ പോലെ കഴിയുന്നില്ല എന്ന് കാണുമ്പം നിരാശപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല. നോട്ട് ഡിസ്കറേജ്. നമുക്ക് കഷ്ടകരമായ കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് നിരാശപ്പെടാതിരിക്കാം. എന്തുകൊണ്ട്? അതിനപ്പുറത്തൊരു കാര്യത്തെ നമ്മൾ കണ്ടവരായിട്ട്, നമ്മുടെ വിശ്വാസം പൂവീയപ്പെടാനായിട്ടുള്ള അവസരമാണ് അത്. നമുക്ക് കണ്ടുകൊണ്ട് നമുക്ക് ദൈവത്തിന് സന്തോഷത്തോടെ നന്ദി പറയുന്നവരാകാം. ഇതിന്റെ നാം കാണുന്നുണ്ടല്ലോ 2 കൊരിന്ത്യരില് അതിന്റെ ആദ്യത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവിന്റെ ഒരു പേര് നമ്മൾ കാണുന്നുണ്ട്, ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവം. അതിന്റെ 1-ാം അധ്യായം 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തില് ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടങ്ങളിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കും. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. നോക്കുക, ക്രിസ്തു എന്താണ്? കർത്താവ് എന്താണ്? ആശ്വസിപ്പിക്കുന്ന കർത്താവാണ്. സഹോദര സഹോദരി, നീ ഈ കഷ്ടങ്ങളിലൂടെ നിന്റെ വിശ്വാസം തെളിയിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടെ നീ ഒരു ആശ്വാസം അറിയും. ഇവിടെ നോക്കുക, 2 ക്രിസ്തുവിനെ കാണുന്നുണ്ട്. ഒരു സഫറിംഗ് ക്രൈസ്റ്റ് കാണുന്നുണ്ട്, ഒരു കംഫർട്ടിംഗ് ക്രൈസ്റ്റ് കാണുന്നുണ്ട്. 2 കൊരിന്ത്യർ 1-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ പെരുകുന്നുണ്ട്, ക്രിസ്തുവിന്റെ ആശ്വാസവും പെരുകുന്നുണ്ട്. ഓ, കഷ്ടമനുഭവിക്കുന്ന ഒരു ക്രിസ്തുവുണ്ട്, ആശ്വാസം തരുന്ന ഒരു ക്രിസ്തുവുണ്ട്. എങ്ങനെ ആശ്വാസം തരുന്ന ക്രിസ്തുവിനെ കൂടുതൽ അറിയാൻ ഒക്കുന്നത്? കഷ്ടം അനുഭവിക്കുന്ന ക്രിസ്തുവിനെ അറിഞ്ഞുകൊണ്ടേ ആശ്വാസം അനുഭവിക്കുന്ന ക്രിസ്തുവിനെ അറിയാനൊക്കുള്ളൂ എന്നാണ് പൗലോസ് അവിടെ പറയുന്നത്. അതെല്ലാം വിശദീകരിക്കാനായിട്ട് സമയം പോരല്ലോ, ഞാൻ അതുകൊണ്ട് വേഗത്തിന് പോകട്ടെ. പ്രിയമുള്ളവരെ, സഹോദരി സഹോദരന്മാരെ, നമ്മള് ഒരു ആ നിലയിൽ ഒരു വിടുതല് കാണാതെ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിന്റെ ദിവ്യമായ ആശ്വാസം നമുക്കറിയാനായിട്ടുള്ള വലിയ സാധ്യതയാണ്. കാരണം അവിടെ ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ അറിഞ്ഞുകൊണ്ട്, സഫറിംഗ് ക്രൈസ്റ്റിനെ രുചിച്ചറിഞ്ഞുകൊണ്ട് കംഫർട്ടിംഗ് ക്രൈസ്റ്റിനെ നമ്മൾ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഒരു വലിയ സാധ്യതയും എന്ന് തന്നെയല്ല, നമുക്കറിയാവുന്നതുപോലെ അധ്യായത്തിന് തുറന്നു പറയുന്നത് നമുക്ക് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനായിട്ട് ശുശ്രൂഷയും അതിനോടനുബന്ധിച്ച് വരുന്നുണ്ട്. വളരെ വിചിത്രമായ ചില മറ്റുള്ളവരോട് പങ്കുവെക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ചില കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്ന സഹോദരി സഹോദരന്മാരുണ്ടെങ്കിൽ അവരോർത്തോണം, മറ്റാർക്കും ഇല്ലാത്ത യുണീക്കായ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി നിന്നെ നിങ്ങൾ സജ്ജീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതേപോലെ വിചിത്രമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഇനി മറ്റൊരാളുണ്ടെങ്കിൽ, മറ്റൊരു വിശ്വാസി ഉണ്ടെങ്കിൽ, അവനെ ആശ്വസിപ്പിക്കാൻ നിനക്കേ കഴിയൂ. അതിനുവേണ്ടിയാണ് ദൈവം നിനക്ക് ഈ യുണീക്കായുള്ള ഈ അനുഭവം തന്നിരിക്കുന്നത്. എത്ര വലിയൊരു സാധ്യതയാണ് പ്രിയമുള്ളവരെ, നമുക്കതിനെ ആ നിലയിലെടുക്കാം. വേഗത്തിലെ ഒരു വാക്യം കൂടെ വായിക്കട്ടെ. 2 കൊരിന്ത്യർ 7-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം, എങ്കിലും എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം. ഞാൻ അവിടെ വിചാരിച്ചിരുന്നത് എലിവരെ ആശ്വസിപ്പിക്കുക എന്ന മലയാളത്തിൽ വായിക്കുമ്പോൾ അതൊരു നല്ല കാര്യമായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. വളരെ താഴ്മയുള്ളവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം എന്നാണ് ദൈവത്തിന്റെ ആ പേര് എന്നാണ് നാം ചിന്തിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുമ്പോൾ ഗോഡ് ഹു കംഫർട്ട്സ് ദ ഡിസ്കറേജ്ഡ്, നിരാശപ്പെടുന്നവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം, അധൈര്യപ്പെടുന്നവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം. രണ്ട് കൊരിന്ത്യർ 1-ാം അധ്യായത്തില് കഷ്ടങ്ങളിലുള്ളവരെ ആശ്വസിപ്പിക്കുന്ന ഒരു കർത്താവിനെ കുറിച്ച് നമ്മൾ വായിച്ചു. കഷ്ടങ്ങളിൽ നാം കടന്നു പോകുമ്പോൾ നമ്മളെ ആശ്വസിപ്പിക്കുന്നു, നാം നിരാശപ്പെടുന്നില്ല. പൗലോസ് പറയുന്ന പോലെ നാം നിരാശപ്പെടുന്നില്ല. വ്യക്തിപരമായ ജീവിതത്തിലോ ശുശ്രൂഷയുടെ രംഗത്തിലോ പ്രായമാകുമ്പോഴോ ഒന്നും നിരാശപ്പെടുന്നില്ല. പക്ഷേ സഹോദര സഹോദരി, നീയോ ഞാനോ നിരാശപ്പെട്ടു പോയാലോ? നിരാശപ്പെട്ടു പോയാൽ അവിടെയും ദൈവം ഒരു പ്രൊവിഷൻ വെച്ചിട്ടുണ്ട്. 2 കൊരിന്ത്യർ 7 നമ്മൾ ഇപ്പൊ വായിച്ച വാക്യത്തിൽ ദൈവത്തിന് ഇതാ ഒരു പുതിയ പേര്, എന്താ? നിരാശപ്പെടുന്നവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം. ദൈവത്തിന് വല്ല കാര്യമുണ്ടോ നിരാശപ്പെടരുതെന്നൊക്കെ ഇത്രയും വാഗ്ദാനമൊക്കെ തന്നിട്ടുള്ളതുകൊണ്ട് നീ അത് നോക്കി നിരാശപ്പെടാതെ ജീവിക്കണമെന്നല്ലയോ ഞാൻ നിന്നോട് പറഞ്ഞേക്കുന്നത് എന്ന് പറഞ്ഞ് ദൈവത്തിന് മാറി നിന്നാ പോരായോ? നമ്മുടെ ദൈവം ഓ നമ്മുടെ പ്രകൃതി അറിയുന്നവനാണ്. നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. നാം ചിലപ്പോ ഈ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിരാശപ്പെട്ടു പോകാനും സാധ്യതയുണ്ട്. സഹോദര, അങ്ങനെ നിരാശപ്പെടണമെന്നല്ല പറയുന്നത്, പക്ഷെ അഥവാ നീ നിരാശപ്പെട്ടു പോയാൽ, നീ അധൈര്യപ്പെട്ടു പോയാൽ ദൈവത്തിന്റെ വചനത്തിന് നിനക്കൊരു സാധ്യതയില്ല എന്ന് നീ കരുതരുത്. ദൈവസന്നിധിയിൽ നിനക്ക് പിന്നെ ഒരു ഇടമില്ല എന്ന് നീ ചിന്തിച്ചു പോകരുത്. അധൈര്യപ്പെടുന്നവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം, നിരാശരെ ആശ്വസിപ്പിക്കുന്ന ദൈവം. ദൈവത്തിന് ഇതാ ഒരു പുതിയ പേര്. ദൈവത്തിന്റെ ഈ പേര് നിങ്ങൾ എത്ര പേർക്ക് അറിയാം? നീ നിരാശപ്പെടുകയാണോ? നിരാശപ്പെടുന്നവരെയും ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ. അധൈര്യപ്പെടുകയാണോ? അധൈര്യപ്പെടുന്നവരെയും ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ വിശ്വാസം ദൈനംദിന ജീവിതത്തിൽ പ്രൂവ് ചെയ്യാം, തെളിയിക്കാം. തെളിയിക്കുമ്പോൾ നമ്മൾ എന്തായിത്തീരും? അവസാനത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ യോഗ്യരായിത്തീരും, ക്വാളിഫൈഡ് ആയിത്തീരും, ക്വാളിഫൈഡ് ആയിത്തീരും. ക്വാളിഫൈഡ് ആയിത്തീരുമ്പോൾ അത് കാണിക്കുന്നത് എന്താ? ക്രിസ്തു നമ്മിലുണ്ട്, ക്രിസ്തു നമ്മിലുണ്ട് എന്നുള്ള കാര്യമാണ് അത് കാണിക്കുന്നത്. നമുക്ക് ധൈര്യത്തോടെ സന്തോഷത്തോടെ ദൈവം തരുന്ന സാഹചര്യങ്ങളെ നമുക്ക് ആ നിലയിൽ എടുക്കാം. നമുക്ക് ഓ നമുക്ക് പലപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിൽ വിടുതലിന് വിശ്വാസം സമം വിടുതൽ എന്നൊരു ഇക്വേഷനിലാണ് ഇന്നത്തെ വിശ്വാസഗോളം പൊതുവെ പോകുന്നത്. വിശ്വാസം സമം ഡെലിവറൻസ്, സമം ഡെലിവറൻസ്. പക്ഷെ അങ്ങനെ ഒരു നമ്മുടെ കണ്ണിന് മുമ്പിൽ ആ നിലയിൽ ഒരു ഡെലിവറൻസ് കാണുന്നില്ലെങ്കിലും നമുക്ക് നമ്മുടെ വിശ്വാസം പ്രൂവ് ചെയ്യാൻ തെളിയിക്കാനൊക്കും. എങ്ങനെ? ചെയ്യുന്നതുപോലെ ചെയ്യുന്നതുപോലെ ചന്ദ്രക്ലേശ രവീന്ദ്രനോ ചെയ്യുന്നതുപോലെ 1-ാം നൂറ്റാണ്ടിലെ ഭക്തന്മാർ ഒരു നല്ല ഉദാഹരണം കൈക്കൊള്ളുന്നതിന് വേണ്ടി അവരെ കഷ്ടങ്ങൾ അനുഭവിച്ചതുപോലെ നമുക്കും അതിനുള്ള ഒരു സാധ്യതയാണ് ദൈവം തന്നിരിക്കുന്നത്. നമ്മെക്കുറിച്ചുള്ള ദൈവഹിതത്തിൽ നമുക്ക് നിൽക്കാം. അതിൽ നിന്ന് മാറിപ്പോകുമ്പോഴാണ് ദൈവസാന്നിധ്യം നമുക്ക് നഷ്ടപ്പെടുന്നത്. ജയിലാണോ നീ ഇരിക്കുന്നത്? നിന്നെക്കുറിച്ചുള്ള ദൈവഹിതം അതാണെങ്കിൽ നീ അവിടെ ഇരുന്നാൽ മതി, ദൈവത്തിന്റെ സാന്നിധ്യം നിനക്ക് അവിടെ ഉണ്ടാകും. ദൈവമുള്ളവരെ, എത്ര വലിയൊരു സാധ്യത! അങ്ങനെ ഇതിനെക്കുറിച്ചൊരു ബോധ്യമുള്ളത് കൊണ്ട് കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടത് ദൈവഹിത പ്രകാരം എന്നെ സംബന്ധിച്ചൊരു ആവശ്യമാണ് എന്ന് പൗലോസിന് ബോധ്യമുള്ളത് കൊണ്ട് അവൻ എന്ത് ചെയ്യുന്നില്ല? വ്യക്തിപരമായ ജീവിതത്തിൽ കഷ്ടങ്ങൾ വരുന്നുണ്ട്, പക്ഷെ ഞാൻ നിരാശപ്പെടുന്നില്ല. ശുശ്രൂഷയുടെ രംഗത്ത് കഷ്ടങ്ങൾ വരുന്നുണ്ട്, അധൈര്യപ്പെടാവുന്ന സാഹചര്യങ്ങൾ വരുന്നുണ്ട്, പക്ഷെ ഞാൻ അധൈര്യപ്പെടുന്നില്ല. ഓ നാൾക്കുനാൾ പുറമെയുള്ളവർ ക്ഷയിച്ചു പോയിട്ടും ഞാൻ അധൈര്യപ്പെടുന്നില്ല എന്ന് പറയുന്ന കാര്യം ഈ സഫറിങ് ക്രൈസ്റ്റിനെ അറിഞ്ഞുകൊണ്ട് ഓ കംഫർട്ടിങ് ക്രൈസ്റ്റിനെ ആസ്വദിക്കുകയാണ് പൗലോസ് ചെയ്യുന്നത്. ദൈവമായിട്ടുള്ള ഒരു ദീർഘമായ കൂട്ടായ്മ, ആ നിലയിലുള്ള ഒരു അടുപ്പം, അത് മറ്റെവിടെ ലഭ്യമാണ്? അഥവാ അങ്ങനെ പോകുമ്പോഴും ഇടയ്ക്കെപ്പോഴേലും നീയെ ഞാനോ നിരാശപ്പെട്ടു പോയാൽ അവിടെയും നമുക്കൊരു സാധ്യതയുണ്ട്. അതുപോലെ 7-ാം അധ്യായത്തിൽ ദൈവത്തിന് ഒരു പുതിയ പേര്, ഓ നിരാശപ്പെടുന്നവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം, അധൈര്യപ്പെടുന്നവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം. നമുക്ക് നമ്മുടെ ദൈവസന്നിധിയിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും ദൈവം വെച്ചിട്ടുള്ള എല്ലാ പ്രൊവിഷനും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യാം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് വിശ്വാസത്തെ തെളിയിക്കാം. വിശ്വാസത്തെ തെളിയിക്കാമെന്ന് പറയുമ്പോൾ ഓ ചുറ്റുപാടും കാണുന്ന നിലയിലുള്ള ഒരു തെളിയിക്കലല്ലായിരിക്കാം ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷെ എന്ത് സംഭവിച്ചാലും ദൈവഹിതത്തിൽ തന്നെ നമുക്കായിരിക്കാം. അതിനായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.